ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
சர்ச்சையில் அடுத்து வரது திருத்தீய வங்கியானம். இது நம்ம முன்பு சர்ச்சை செய்துள்ளதல்ல, அது ஞான வாய்க்கம். ஊர்த்வமூலோ அவாக்ஷாகா ஏஷோ சுத்தஸ் சநாதனஹ ததேவ சுக்ரம் தத்ப்ரஹ்ம ததேவ அம்ருதம் உச்யதே தஸ்மின் லோகா ஸ்ருதா ஸர்வே ததுநாத்யேதி கஷ்சன ஏதத் வை தத் யதிதம் விந்த ஜகத் ஸர்வம் பிராண ஏஜதி நிஸ்ருதம் மஹத் பயம் வஜ்ரம் உத்யதம் அமதாஸ்தேவந்தபதி சூரிய பயந்திரஸ்தாயுஸ்தாவதி பஞ்சமேத் அசதம் பிராக்ஷரீரஸ்ரசு லோகேஷு சரீரத்வாய கல்பதே யதா தர்சே ததாத்மனி யதா ஸ்வப்னே ததா பிதர்லோகே யதா சுபரீவ ததர்சே ததா கந்தர்வலோகே சாயா தபயோரிவ ப்ரஹ்மலோகே இந்திரியாணாம் ப்ரதக் பாவம் உதயாஸ்தமயோசயத் ப்ரதக் உத்பத்யமானானாம் மத்வா தீரோ ந சோசதி இந்திரியேப்யப் பரம் மனோ மனசத் மனசத்துமுத்தமம் சத்வாத் அதி மகானாத்மா மகதோ வியக்தம் உத்தமம் அவ்யக்தாத்து பரப்புருஷோ வியாபகோ லிங்க ஏவச யம் ஞாத்வா முச்யதே ஜந்தோ அமிர்தத்வம் ஜகச்சதி ந சந்த்ருஷே திஷ்டதி ரூபமஸ்ய ந சக்ஷுஷா பஸ்யதி கஷ்சனேனம் மனிஷா மனசாபிக்லிப்தோ யேதன்விதுரமிருதாஸ்தே பவந்தி யதா பஞ்சாவதிஷ்டந்தே ஞானானி மனசா ஸஹ புத்திஷ்ச ந விசேஷ்டதி தமாஹுஃ பரமாம் கதிம் தாம் யோகமிதி மன்யந்தே ஸ்திராம் இந்திரிய தாரணாம் அப்ரமத்த ததா பவதி யோகோ ஹி ப்ரபவாப்யயோ நைவ வாசா ந மனசா ப்ராப்தும் சக்யோ ந சக்ஷுஷா அஸ்தீதி ப்ரவதோன்யத்ரா கதம் ததுபலப்யதே அஸ்தீத்யேவோபலப்தவ்யா தத்வபாவேன சோபயோஹ அஸ்தீத்யேவோபலப்தஸ்ய தத்வபாவ ப்ரசீததே யதா ஸர்வே ப்ரமுச்யந்தே காமாயேஷி ஹ்ருதி ஸ்ருதாஹ அத மர்த்யோ அமிர்தோ பவதி அத்ர ப்ரஹ்ம ஸமஸ்னுதே யதா ஸர்வே ப்ரபித்யந்தே ஹ்ருதயஸ்யேஹ க்ரந்தயஹ அத மர்த்யோ அமிர்தோ பவதி ஏதாவத்யனுசாஸனம் சதம் ச ஏகாஜ ஹ்ருதயஸ்ய நாட்யஹ தாஸாம் மூர்த்தானம் அபிமிஸ்ருதைகா தயோர்த்தமாயன் அமிர்தத்வமேதி விஷ்வம் அன்யா உக்ரமணே பவந்தி அங்குஷ்ட மாத்ரஹ புருஷோந்தராத்மா சதா ஜனானாம் ஹ்ருதயே சன்னிவிஷ்டஹ தம் ஸ்வாத் சரீரே ப்ரவ்ருஹேத் முஞ்சாதிவேஷீகாம் தைரியேன தம் வித்யா சுக்ரம் அமிர்தம் தம் வித்யா சுக்ரம் அமிர்தமிதி மிருத்யு ப்ரோக்தாம் நசிகேது அதலத்வா வித்யாம் ஏதாம் யோக விதிம் ஜக்ருஸ்னம் ப்ரஹ்ம ப்ராப்தோ விரஜோ போத் விமிருத்யுஹ அன்யோப்யேவம் யோ விதத்யாத்மமேவா. ஓம் சஹனாவவதோ சஹனௌ புனக்தோ சஹ வீர்யம் கரவாவஹை தேஜஸ்வினாவதீதமஸ்தோ மா வித்யுஷாவஹை. ഇവിടെ അവസാനം അല്ലെങ്കിൽ സംസാരവൃക്ഷത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിന് ഭാഷ്യകാരനിവിടെ പറയുന്നത് തൂല അവധാരണേ നൈവ മൂല അവധാരണം വൃക്ഷസ്യ ക്രിയതി നോക്കി യഥാ ഏവം സംസാരകാര്യ വൃക്ഷ അവധാരണേന തന്മൂലസ്യ ബ്രഹ്മണ സ്വരൂപ കവവിധാരയിഷയാ ഇയം ഷഷ്ടീവല്ലി ആരഭ്യതേ. യം ഷഷ്ടീവല്ലി ആരഭ്യതേ, ഈ വല്ലി ആറാമത്തെ വല്ലി ആരംഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മണ സ്വരൂപ അവവിധാരയിഷയ അവവിധാരയിഷ അവധാരണാർത്ഥ ഇച്ഛ അവധാരണം ചെയ്യുന്നതിന് നിർണയിക്കുന്നതിന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം താല്പര്യം അതിനോടെ അവവിധാരയിഷ എന്ന് പറയുന്നു. ഇതിന്റെ സ്വരൂപത്തെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം എന്നിന്റെ ബ്രഹ്മണ ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ നിർണയിക്കണം. ഇതുവരെയുള്ള ചർച്ചയിലൂടെ അത് നിർണയിച്ചു കഴിഞ്ഞു. എന്നാലും ശിഷ്യന്റെ സംശയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിനുള്ള നിഷ്ഠ ദൃഢത അതുണ്ടാക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും യമദേവൻ ഉപദേശിക്കുന്നത്. അത് ഏതുപോലെ പറയുന്നു, തൂല അവധാരണേന ഏവ മൂല അവധാരണം വൃക്ഷസ്യ ക്രിയതേ. വരുന്നൊരു വൃക്ഷം, ഒരു വൃക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തെ കണ്ടിട്ട് ആ വൃക്ഷം ഇന്നതാണെന്ന് നിർണയിക്കുന്നു. ഒരു ഇലവാണ്, ഒരു ഇല കണ്ടിട്ട് നിശ്ചയിക്കുന്നു ഇത് ഇന്ന വൃക്ഷത്തിന്റെ ഇലയാണ്. ഒരു ഫലം കാണും, ഒരു ഫലത്തെ കണ്ടിട്ട് നിശ്ചയിക്കുന്നു ഈ ഫലം ഇന്ന വൃക്ഷത്തിൽ നിന്നുണ്ടായതാണ്, അതുകൊണ്ട് ഈ ഫലം ഉണ്ടായത് ഇന്ന വൃക്ഷമാണ്. അങ്ങനെ ഒരു പുഷ്പം അത് കണ്ടിട്ട് നിർണയിക്കുന്നു. തൂലം എന്ന് പറയുന്ന സാധാരണ പഞ്ഞി പഞ്ഞിയാണ്. അപ്പോ അത് ഉദാഹരണമായിട്ട് എടുക്കുന്നതാണ് സാധാരണ പ്രസിദ്ധമാണ്. നമ്മൾ അപ്പപ്പം താടി എന്ന് പറയും, അതിങ്ങനെ ആകാശത്ത് പറന്നു കിടക്കും. അതെടുത്തിട്ട് അത് കണ്ടിട്ട് പറയുന്നത് ഇന്ന വൃക്ഷത്തിന്റെയാണ്. അത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ പഞ്ഞി ഇലവ് വൃക്ഷത്തിന്റെയും മറ്റും പഞ്ഞി അതിങ്ങനെ ആകാശത്ത് പറന്നു കിടക്കും. അതെടുത്തിട്ട് പറയുന്നു ഇന്ന വൃക്ഷത്തിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഈ പഞ്ഞി ഇന്ന വൃക്ഷത്തിന്റേതാണെന്ന് നിർണയിക്കുന്നു. ആ കാര്യത്തെ കണ്ടിട്ട് കാരണത്തെ ഉറപ്പിക്കുന്നു എന്ന് ചുരുക്കും. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൂല അവധാരണേന മൂല അവധാരണം വൃക്ഷസ്യക്രിയതേ. ആ വൃക്ഷത്തിൽ നിന്ന് പറന്നു വരുന്ന പഞ്ഞിയോ പുഷ്പമോ ഇലയോ ഫലമോ എന്തെങ്കിലും കണ്ടിട്ട് ഇത് ഇന്ന വൃക്ഷത്തിൽ നിന്നുണ്ടായതാണോ, ഇതിന്റെ കാരണം ഇന്നതാണോ എന്ന് ആ കാര്യത്തെ കണ്ടിട്ട് ലോകേ ജനങ്ങൾ സാധാരണ നിശ്ചയിക്കുന്നു. ഏവം ഇതുപോലെ സംസാര കാര്യ വൃക്ഷ അവധാരണേന, സംസാരമാകുന്ന വൃക്ഷം, സംസാരമെന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഏതോ ഒരു കാരണത്തിൽ നിന്നുണ്ടായതാണ്, അങ്ങനെയുള്ള കാര്യരൂപത്തിലുള്ള ഈ വൃക്ഷത്തെ നിശ്ചയിച്ചുകൊണ്ട് ഇതിന്നതാണ്, ഈ വൃക്ഷത്തിന്റെ സംസാര വൃക്ഷത്തിന്റെ സ്വഭാവം ഇന്നതാണ്, എന്താണ് അത്? നിത്യമല്ല, അത് നശിക്കുന്നതാണ്. ഈ തരത്തിൽ അതിന്റെ അതിനെ നിർണയിച്ചുകൊണ്ട് തന്മൂലസ്യ ബ്രഹ്മണ തന്മൂലസ്യ തത് മൂലം കാരണം യസ്യ ആ സംസാര വൃക്ഷത്തിന് കാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ തത് വെച്ചാൽ പരമാത്മാവ് മൂലം കാരണമായിരിക്കുന്ന ഏതിനാണ്? സംസാരത്തിന് കാരണമായിരിക്കുന്ന ഏതൊരു പരമാത്മാവാണ്, അല്ലെങ്കിൽ ആ സംസാരത്തിന് കാരണമായിരിക്കുന്ന ആ പരമാത്മാവ്, അങ്ങനെയുള്ള ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് വൃക്ഷം വൃച്ച് എന്ന് പറയുന്ന ധാതുവിന് ഛേദിക്കപ്പെടുന്നത് ഛേദിക്കുക എന്നുള്ളത് ഓ വൃച്ഛു ഛേദന് എന്നാണ് പാണിനി പറയുന്നത്. വൃച്ച് എന്ന് പറഞ്ഞാൽ ഛേദിക്കുക എന്നാണ്, ഛേദിക്കപ്പെടുന്നത് അതാണ് വൃക്ഷം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ. ഛേദിക്കപ്പെടുന്നത് ഛേദനാർഹമായത്, ഛേദിക്കാൻ യോഗ്യമായത്, നശിപ്പിക്കാൻ യോഗ്യമായത്, അതുകൊണ്ടാണ് അതിനെ വൃക്ഷമായി കൽപ്പിക്കുന്നത്. ഈ സംസാരത്തെ വൃക്ഷമാണെങ്കിൽ അത് നശിപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ സംസാരം മൊത്തത്തിലൊരു വൃക്ഷമാണ്. എന്തുകൊണ്ടാണ്? ഛേദിക്കപ്പെടാൻ പറ്റിയതാണ്, മുറിച്ചു കളയാൻ പറ്റിയതാണ്. അപ്പൊ സാധാരണ വൃക്ഷം എന്ന് പറയുന്നത് ഭൂമിയെ ദൃഢമായി അത് പിടിച്ചു നിൽക്കുന്നതാണ്, കാറ്റിനെയും മഴയൊക്കെ അതിജീവിച്ച് ശക്തമായി നിൽക്കുന്നതാണ്. പക്ഷെ അങ്ങനെ വളരെ ശക്തമായി നിൽക്കുന്നതാണെങ്കിലും അത് പ്രകൃതിക്ഷോഭങ്ങളെല്ലാം അതിജീവിച്ച് നിൽക്കുന്നതാണെങ്കിലും അതിനെ നശിപ്പിക്കാൻ കഴിയും, അതിനെ ഛേദിച്ചു കളയാൻ പറ്റും. ബലമുള്ളതാണെങ്കിലും നശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ ഈ സംസാരത്തെ വൃക്ഷത്തോട് ഉപയോഗിക്കുന്നത്. ഈ സംസാരം വളരെ ദൃഢമാണ്, ദൃഢബന്ധമാണ്, പക്ഷെ അതിനെ ഛേദിക്കാൻ കഴിയും. കാരണം അതിന്റെ സ്വഭാവം തന്നെ ഛേദിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വൃക്ഷം ഒന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ സംസാര വൃക്ഷത്തിന്റെ കാരണം മൂലം എന്താണ്? വൃക്ഷമൂലം എന്ന് പറയുന്നത് വൃക്ഷത്തിന്റെ വേരുകളാണ്. മൂലം എന്ന് പറയുന്നതിന് വേരെന്നർത്ഥമാണ് സംസ്കൃതത്തിൽ. അപ്പൊ വൃക്ഷമൂലം വൃക്ഷത്തിന്റെ വേര്. അതുപോലെ വൃക്ഷത്തിന്റെ വേരെന്ന് പറയുന്നത് ആ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത്, ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത്, അതിന് സർവാധാരമായിരിക്കുന്നത്. അതുപോലെ ഈ സംസാര വൃക്ഷത്തിനും ഒരു ആധാരം, ഉറച്ചൊരു ഭാഗം, ഒരു വേരുണ്ടായിരിക്കും. വേരിനെ നമ്മളതിന് കാരണമെന്ന് പറയുന്നു. വേരിനെ എന്തുകൊണ്ട് കാരണമെന്ന് പറയുന്നു? വേരിൽ നിന്ന് നല്ല വൃക്ഷം ഉണ്ടായത്, പക്ഷെ വേരിന് ആ വേരെന്ന് പറയുന്ന വൃക്ഷത്തിന് സർവാധാരമായി നിൽക്കുന്നു. ആ വൃക്ഷത്തിനെ പിടിച്ചു നിർത്തും, നിലനിർത്തും, ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തും. അതുപോലെ ഈ സംസാര വൃക്ഷത്തെ നിലനിർത്തിയിരിക്കുന്നത്, ഉറപ്പിച്ച് നിലനിർത്തിയിരിക്കുന്നത്, ദൃഢമായി നിലനിർത്തിയിരിക്കുന്നത്, അതാണ് ഈ സംസാര വൃക്ഷത്തിന്റെ മൂലം. അത് പരമാത്മാവാണ്. ഈ സംസാര വൃക്ഷത്തിന്റെ മൂലമായിരിക്കുന്ന ആ പരമാത്മാവിന്റെ ബ്രഹ്മണ സ്വരൂപ, അതിന്റെ സ്വരൂപത്തെ നിശ്ചയിക്കുന്നതിന് വേണ്ടി നമുക്ക് കാര്യത്തെ അറിയാൻ കഴിയുന്നു, സംസാര വൃക്ഷത്തെ അറിയാൻ കഴിയുന്നു, കാരണത്തെ അറിയാൻ കഴിയുന്നില്ല, അതിന് നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്നില്ല. അതിനെ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ സ്വരൂപത്തെ, അതിനു വേണ്ടിയിട്ടാണ് ഈവൻ ആരംഭിക്കുന്നത്. അതായത് ഈ സംസാര വൃക്ഷം അതിന് കാരണമായിരിക്കുന്ന ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലൂടെ ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ നിർണയിക്കുകയാണ്. മുൻഭാഗങ്ങളിൽ ബ്രഹ്മസ്വരൂപം നിർണയം തന്നെയാണ് ചെയ്തത്. ഇവിടെ പിന്നെ വിശേഷിച്ച് എന്താ ചെയ്യുന്നത്? ഇവിടെ അതിനെ നിർണയിക്കുന്നത് സംസാര വൃക്ഷവുമായിട്ടുള്ള അതിന്റെ ബന്ധത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ്. അതാണ് ഈ മന്യയുടെ വിശേഷത, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതും അതുമായിട്ട് എന്താണ് ബന്ധം? വൃക്ഷവും അതിന്റെ വേരുമായിട്ട്, മൂലം എന്ന് പറഞ്ഞാൽ അതിന്റെ വേര്, അതുമായിട്ട് അഭേദ്യമായ ബന്ധമാണ്. അത് രണ്ടും കൂടി ചേർന്ന് ഒന്നായിട്ടിരിക്കുകയാണ്. വൃക്ഷവും വേരും വേറെ വേറെ. അങ്ങനെയാണെങ്കിൽ ഈ സംസാര വൃക്ഷവും ഇതിന്റെ വേരും തമ്മിലുള്ള ബന്ധമുണ്ടാണ്. അതും അതുപോലെ തന്നെ അഭേദ്യമായിട്ടിരിക്കുക. അതിൽ നിന്ന് ഇതിൽ നിന്ന് അതിനെ വേർപെടുത്താൻ ഒക്കത്തില്ല. വൃക്ഷത്തിൽ നിന്ന് അതിന്റെ മൂലമായിരിക്കുന്ന വേരായിരിക്കുന്ന ബ്രഹ്മത്തെ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ അത് ഒന്നായിട്ടിരിക്കുക. അതാണ് അടുത്ത മണ്ഡലത്തിൽ പറയുന്നത്, ഊർധ്വമൂല അവാക്ശാഖ യേശു അശ്വത്ഥ സനാതന. ആ ഭാഗത്തെയാണ് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത്. ഇതേ മന്ത്രം തന്നെയാണ് ഗീതയിൽ ശ്ലോകരൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു അനുകരണമാണ് ഗീതയിൽ വന്നിരിക്കുന്നത്. ഊർധ്വമൂല അഥശാഖ എന്ന് പറയുന്നു. അതിവിടെ അല്പം മാറ്റി പറയുന്നതാണ് മന്ത്രത്തിൽ. ഊർധ്വമൂലു അവാക്ശാഖ ഊർധ്വമൂലം അഥശാഖ എന്ന് പറയും. ഊർധ്വമൂല ഊർധ്വം മൂലം വിഷ്ണോ പരമം പദം അസീതി സ്വയം അവ്യക്താദി സ്ഥാവരാന്ത സംസാരവൃക്ഷ ഊർധ്വമൂല. ഊർധ്വമൂലം എന്ന് പറയുന്നത് എന്തിനാണ്? ഊർധ്വമായ മൂലത്തോട് വേരോട് കൂടിയത്. എന്താണത് ഊർധ്വമായ വേരോട് കൂടിയത്? പറയുന്നു ഈ സംസാരവൃക്ഷം. ഈ സംസാരം തന്നെ, അതായത് പരമാത്മഭാവത്തിൽ നിന്നും ഒരു ച്യുതി സംഭവിച്ച് ഈ ജീവഭാവത്തിൽ ആ പരമാത്മാവ് തന്നെ സ്ഥിതി ചെയ്യും. അപ്പൊ ഇവിടുത്തെ വൃക്ഷം എന്ന് പറയുന്നത് ഈ ജീവൻ തന്നെ ജീവഭാവത്തിൽ ഈ സ്ഥിതി ചെയ്യുന്ന, കാരണം വൃക്ഷവും വേരും വേറെ വേറെയാണ്, രണ്ടും ഒന്നാണ്. വൃക്ഷത്തെയും വേരിനും വേർതിരിക്കാൻ പറ്റും. വേരായിരിക്കുന്നത് പരമാത്മാവും വൃക്ഷമായിരിക്കുന്നത് ജീവനും, ആ ജീവനോട് ചേർന്നിരിക്കുന്ന ഈ പ്രപഞ്ചവും. ജീവനെന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു സാധനം മാത്രമല്ല, ഇവിടെ പറയുന്നത് എന്താണ്? അവ്യക്താദി സ്ഥാവരാന്ത, അവ്യക്തം തുടങ്ങി സ്ഥാവരം വരെയുള്ള സർവവും ഈ ജീവനോട് ചേർന്നിരിക്കുന്ന സമസ്ത പ്രപഞ്ചവും എന്നർത്ഥം. അതാണ് ഈ സംസാരവൃക്ഷം. അതിനാണ് ഇവിടെ സംസാരവൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഊർധ്വം മൂലമാണ്, പരമാത്മാവാകുന്ന വേരോടുകൂടിയതാണ്. ഊർധ്വം എന്ന് പറയുന്നത് അധ എന്ന് പറയുന്നതിന്റെ വിപരീതമാണ്. താഴെ താഴെ ഉള്ളത്, ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത്, അധ എന്ന് പറഞ്ഞാൽ താഴെ ഉള്ളത് എന്നുള്ള അർത്ഥത്താണ്. ഊർധ്വം ആണ് അതിന്റെ മൂലം വേര്, അതിന്റെ വേര് മുകളിലാണ് എന്നാണ്. സാധാരണ വൃക്ഷത്തിന്റെ വേര് താഴെയാണ്, വൃക്ഷത്തിൽ താഴ്ന്ന ഭാഗത്ത് മണ്ണിനടിയിൽ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ വൃക്ഷത്തിന്റെ വേര് മുകളിലാണ്, ഊർധ്വമാണ്. അപ്പൊ ഊർധ്വം മുകളിൽ എന്ന് പറയുമ്പോൾ എന്തിനു മുകളിൽ? മുകളിൽ എന്ന് പറയുമ്പോൾ സംസാര അതീതമാണ്. ഈ സംസാരത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന സർവത്തെയും നമുക്ക് താഴെ എന്ന് വിളിച്ചാൽ അത് താഴെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്രപഞ്ചം മൊത്തം താഴെയാണെന്ന് പറയാം. ഏതിനപേക്ഷിച്ച്? ആപേക്ഷികമായി പറയുകയാണ്. ആപേക്ഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച താഴെയാണെങ്കിൽ പ്രപഞ്ചത്തിനതീതമായിരിക്കുന്നു, പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന വസ്തു അത് മുകളിലാണെന്ന് പറയും. അതിൽ ഭഗവാൻ മുകളിലിരിക്കുന്നു എന്ന് നമ്മൾ പറയും. സ്വർഗം മുകളിലാണെന്ന് കൽപ്പിക്കുന്നു. മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു, തൊഴുന്നു. എന്തുകൊണ്ട് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു, തൊഴുന്നത്? ഈ പ്രപഞ്ചത്തിന് അതീതമായ, ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ചിരിക്കുന്ന, ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ച സംസാര ബന്ധമില്ലാതിരിക്കുന്നതാണ്. അപ്പൊ സംസാര ബന്ധമില്ലാത്തത് പ്രപഞ്ചാതീതം എന്നുള്ള അർത്ഥത്തിലാണ് മുകളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിന് മുകളിൽ പ്രപഞ്ചത്തെ അതിക്രമിച്ചു നിൽക്കുന്നത്, അതാണ് ഊർധ്വം. ഊർധ്വമാണ് ഈ സംസാരവൃക്ഷത്തിന്റെ വേര്. അതായത് പിടിച്ചു നിൽക്കുന്ന എന്തോ ഒന്നുണ്ട്, അതാണ് വേരെന്ന് പറയും. ഈ വൃക്ഷത്തെ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് പോലെ ഈ സംസാരത്തെ നിലനിർത്തുന്നു, താങ്ങി നിർത്തുന്നു. മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ സംസാരത്തിന് ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്നത്, പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്നത് പ്രപഞ്ചബാഹ്യമായിരിക്കും. ഒന്നിനെ അതിൽ തന്നെ നിൽക്കാൻ പറ്റത്തില്ല, ഒന്നിനും മറ്റൊന്നിനെ നിൽക്കാൻ പറ്റും. ഒന്നിന്റെ ആശ്രയം മറ്റൊന്നേ ആകത്തും, അതിന്റെ ആകത്തില്ല. ഈ സംസാരവൃക്ഷത്തിന് ആശ്രയമായിരിക്കുന്നത് ഈ സംസാരവൃക്ഷത്തിന്റെ അധിഷ്ഠാനമായിരിക്കും. അധിഷ്ഠാനമെന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നത്, അതിനാണ് അധിഷ്ഠാനം എന്ന് പറയുന്നത്. ഒന്നിനെ നിലനിർത്തുന്ന മറ്റൊന്ന്, അതാണ് അതിന്റെ അധിഷ്ഠാനം, അധികരണം എന്നും പറയും. ഒന്നിനെ നിലനിർത്തുന്ന മറ്റൊന്ന്, നമുക്ക് പറയാം വൃക്ഷത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്നത്, വൃക്ഷത്തിന് അധികരണമായിരിക്കുന്നത്, വൃക്ഷത്തെ നിലനിർത്തുന്നത് വേരാണെന്ന് പറയാം. വേര് മണ്ണിൽ വൃക്ഷത്തെ ഉറപ്പിച്ചു നിർത്തും. അതുപോലെ ഈ സംസാരവൃക്ഷത്തെ നിലനിർത്തുന്നത് അത് സംസാര അതീതമായിരിക്കുന്നു, സംസാരത്തിന് മുകളിലുള്ള, സംസാരത്തിന് ഊർധ്വമായിരിക്കുന്ന പരമാത്മാവാണ്. അങ്ങനെയുള്ള പരമാത്മാവാകുന്ന വേരോടുകൂടിയതാണ് ഈ സംസാരവൃക്ഷം. അതാണ് ഊർധ്വമൂലം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഊർധ്വമായ സംസാരാതീതമായ മൂലം, വേര്, വേരോടുകൂടിയ അതാണ് സംസാരവൃക്ഷം എന്ന് പറയുന്നത്. ഊർധ്വമൂലം അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഊർധ്വമൂല ഊർധ്വം മൂലം വിഷ്ണോഹോ പരമം പദം അസ്യേതി. വിഷ്ണുവിന്റെ പരമമായ സ്വരൂപമാണത് എന്ന് നേരത്തെ അതിനെ വർണ്ണിച്ചിട്ടുണ്ട്, ആ മൂലത്തെ വർണ്ണിച്ചിട്ടുണ്ട്, ആ വേരിനെ വർണ്ണിച്ചിട്ടുണ്ട്. അതേ സ്വയം അവ്യക്താദി സ്ഥാവരാന്ത, അവ്യക്തം തുടങ്ങി സ്ഥാവരങ്ങൾ വരെയുള്ള ഇതാണ് ഈ സംസാരവൃക്ഷം എന്ന് പറയുന്നത്. സംസാരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരിടത്ത് ചിന്ത അവസാനിക്കുന്നു, അതിനെ അവ്യക്തം എന്ന് വിളിക്കുന്നു. അവിടെ നിന്ന് പിന്നെ ചിന്തിക്കാമെന്നുള്ളതല്ല, വ്യക്തമായി അവ്യക്തമായിരിക്കുന്നതാണ് സൂക്ഷ്മ സ്ഥൂല രൂപത്തിലുള്ള പ്രപഞ്ചം. അവ്യക്തം കാരണരൂപത്തിൽ ഇരിക്കുന്നു, അചിന്തിയമായിരിക്കുന്നു. അവ്യക്തം തുടങ്ങി സ്ഥാവരങ്ങൾ, സ്ഥാവര ജംഗമങ്ങൾ, ഇവിടെ സ്ഥാവരങ്ങളായിരിക്കുന്ന വൃക്ഷങ്ങളും പർവ്വതങ്ങളും എല്ലാം സ്ഥാവരങ്ങളാണ്. ഇതുവരെയുള്ള സംസാരവൃക്ഷം, ഇതിനാണ് സംസാരവൃക്ഷം എന്ന് പറയുന്നത്. ഊർധ്വമൂല ഊർധ്വമൂലമാണ്. സാധാരണ വൃക്ഷം ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. സാധാരണ വൃക്ഷത്തിന്റെ വേരെന്ന് പറയുന്നത് പൂർണ്ണമായും ആ വൃക്ഷത്തിന്റെ ഭാഗം തന്നെ. വൃക്ഷം പോലെ തന്നെ ജനിക്കുകയും വളരുകയും നശിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഈ വൃക്ഷത്തിന്റെ വേര് എന്ന് പറയുന്നത് എന്താണ്? അത് ഊർധ്വമായതുകൊണ്ട്, അതായത് സംസാരാതീതമായിരിക്കുന്നതുകൊണ്ട് ആ മൂലം, ഈ സംസാര വൃക്ഷത്തിന്റെ മൂലം അത് ഉത്പത്തിസ്ഥിതി നാശങ്ങളില്ലാത്ത ഒരു വേരാണ്, അത് നശിക്കുന്നില്ല. ഇവിടെ നമ്മുടെ വൃക്ഷത്തിന്റെ വേരും ഈ വേരും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ വൃക്ഷത്തിന്റെ വേര് നശിച്ചുവെന്ന് മറ്റും നശിക്കുന്നില്ല. അതുകൊണ്ട് വേരും വൃക്ഷത്തിന്റെ ഭാഗമാണ് പൂർണ്ണമായും. വൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ വേരിനെ കൂടി എടുക്കും. പക്ഷെ സംസാര വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വേര് വൃക്ഷത്തിന്റെ ഭാഗമാണ്, സംസാരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ. പക്ഷെ ഈ വേര് വൃക്ഷത്തിന് ഉപരിയുമാണ്, വൃക്ഷത്തിന് ഊർധ്വമാണ്, വൃക്ഷത്തിന് അപ്പുറവുമാണ്. അത് നമുക്ക് വൃക്ഷമൊന്നും വിളിക്കാൻ പറ്റില്ല. വൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത് വരുന്നത് വൃക്ഷശ്ച വൃഷ്ഠന ഛേദന, ഛേദിക്കുന്നതുകൊണ്ട് ആണ് ഇതിനെ വൃക്ഷമെന്ന് വിളിക്കുന്നത്. നശിക്കുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് ഛേദിച്ചു വിടാം. അവസാനം പറയും അസംഘ ശസ്ത്രേണ ദൃഢേന ചിത്വ. ഭാഷകാരനം പറയും അസംഘശാസ്ത്രം കൊണ്ടിത് ഛേദിച്ചു കളയാമെന്നുള്ളതാണ് ഈ വൃക്ഷം. വൃക്ഷത്തെ ഛേദിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ വൃക്ഷത്തെ ഛേദിക്കുന്നത് എങ്ങനെയാണ്? മൂലത്തിൽ നിന്ന് വേരിൽ നിന്ന് വൃക്ഷത്തെ വെട്ടിക്കളയും. വേരവിടെയിരിക്കും, വൃക്ഷം പോകും. അതുപോലെ ഇതിനെയും ആ അസംഘസ്വരൂപമായിരിക്കുന്ന ഇതിന്റെ മൂലത്തിൽ നിന്നും ഈ വൃക്ഷത്തെയും വിവേകം കൊണ്ട് ഛേദിച്ചിടാം. വിവേകമാകുന്ന വാളുപയോഗിച്ചതിനെ ഛേദിക്കാം, അതിനെ പറയും. അങ്ങനെ ഛേദിക്കാമെന്നുള്ളത് കൊണ്ട് ഇതിന് വൃക്ഷമെന്ന് പറയുന്നു. വൃക്ഷം എന്ന് പേര് പറയാൻ കാരണം അതാണ്. വൃക്ഷസ്ഥ വൃക്ഷന, ആ വൃക്ഷത്തെ അടുത്ത് വിശദീകരിക്കുകയാണ്. ഈ വൃക്ഷത്തിന്റെ സ്വഭാവം എന്താണ്, ഇതിനെങ്ങനെയാണ് ഛേദിക്കുന്നത്, അതിനാണ് അടുത്ത് പറയുന്നത് ജന്മ ജര മരണ ശോകാദി അനേക അനർത്ഥാത്മക, അനേക അനർത്ഥാത്മക, അനേക അനർത്ഥാത്മകം, അനർത്ഥ സ്വരൂപത്തോടുകൂടിയതാണ് ഈ വൃക്ഷം. അനേക അനർത്ഥ സ്വരൂപത്തോടുകൂടിയതാണ്. എന്തൊക്കെയാണ് ഈ വൃക്ഷത്തിലെ അനർത്ഥങ്ങൾ? ജന്മം, സാധാരണ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ജന്മം, ജര, മരണം, ശോകം, ദുഃഖം തുടങ്ങി അനേക അനർത്ഥങ്ങളോടുകൂടിയതാണ് ഈ വൃക്ഷം. ഇതിന്റെ പ്രത്യേകത എന്താണ്? പ്രതിക്ഷണം അന്യഥാ സ്വഭാവം. പ്രതിക്ഷണം, ഓരോ ക്ഷണത്തിനും അന്യഥാ സ്വഭാവം, വെവ്വേറെ സ്വഭാവത്തോടുകൂടിയതാണ് പ്രപഞ്ചം. സദാ പരിണാമിയാണ്, നിരന്തര പരിണാമിയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഒന്നിനും സ്ഥായി ഭാവമില്ല, സർവവും നിരന്തരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ചില സൈദ്ധാന്തികന്മാർ ക്ഷണികം എന്ന് പറയുന്നത്. അത് പ്രതിക്ഷണം ഇതിന്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, പരിണമിച്ച് രൂപാന്തരങ്ങൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏത് ഘടകത്തെ എടുത്താലും സ്ഥൂലമായ ശരീരത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് പ്രതിക്ഷണം, അതിൽ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് അവസ്ഥാന്തരങ്ങളിലൂടെ അത് കടന്നുപോകുന്നിരിക്കുന്നത്. ശൈശവും യൗവനം വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളിലൂടെ അത് മാറുന്നത് എന്തുകൊണ്ട്? പ്രതിക്ഷണം ഇതിൽ ആ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ക്ഷണത്തിലും ഭൗതിക വസ്തുക്കളിൽ നിരന്തരമായ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളതാണ് ഈ ഇത് സ്ഥായിയല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇത് നശിക്കുന്നതാണ്. പ്രതിക്ഷണം അന്യഥാ സ്വഭാവം, മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടുകൂടിയതാണ്. പിന്നെന്താണ് ഈ വൃക്ഷത്തിന്റെ സ്വഭാവം? പറയുന്നു മയാമരീചി, മായ മരീചുതക ഗന്ധർവ നഗരാദി ദൃഷ്ട നഷ്ട സ്വരൂപത്വ. പ്രതിക്ഷണം അന്യഥാ സ്വഭാവം എന്ന് പറഞ്ഞതിന് ഹേതു കാരണം പറയുകയാണ്. എന്തുകൊണ്ട് അതങ്ങനെയായിരിക്കുന്നു? മായ എന്ന് പറഞ്ഞാൽ ഇന്ദ്രജാലം, ഇന്ദ്രജാലം പോലെ. ഇന്ദ്രജാലം കാണുമ്പോൾ ഒരു ക്ഷണം കൊണ്ട് വസ്തുക്കൾ മാറി മാറിപ്പോകും. ഈ ക്ഷണം കാണുന്നതിന് അടുത്ത ക്ഷണം കാണുന്നതാണ് മായ. മരീച്യുതകം, മരുഭൂമിയിലെ ജലം, ഗന്ധർവ നഗരം, ആകാശത്തിലും മറ്റും കാർമേഘവും മറ്റും ഉള്ളപ്പോൾ അതിന് സൂര്യപ്രകാശം അടിച്ചിട്ട് ചില പ്രത്യേക സമയത്ത് അവിടെ നഗരവും മറ്റും മേളുണ്ടെന്ന് പ്രതിഫലന രൂപത്തിലും മറ്റും തോന്നുക, അതാണ് ഗന്ധർവ നഗരം. ഗന്ധർവ നഗരാധിപത്. ആകാശത്തിൽ സൂര്യപ്രകാശം മേഘങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അവിടെ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കാണാം വലിയ നഗരങ്ങളെല്ലാം ആകാശത്ത് നിൽക്കുന്നത് പോലെ തോന്നും, ജനങ്ങളുള്ളതായിട്ടും താമസിക്കുന്നതായിട്ടും ഒക്കെ തോന്നും. അങ്ങനെ തോന്നുന്നതിനാണ് ഗന്ധർവ നഗരം എന്ന് പറയുന്നത്. അത് ഒരു ക്ഷണം കഴിയുമ്പോൾ അത് കാണത്തില്ല. അത് വലിയ പർവ്വത പ്രദേശങ്ങളിലാണ് അത് കാണുന്നത്. കടൽ സമീപത്തോടടുത്തും എല്ലാം അങ്ങനെ കാണാറുണ്ട്. ഗന്ധർവ നഗരം ആകാശത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പട്ടണം പോലെയൊക്കെ തോന്നും. അങ്ങനെ ഗന്ധർവ നഗരം എന്ന് പറയുന്നു. ഗന്ധർവ നഗരാധിപൻ മായ മരീച്ചുതകം ഗന്ധർവ നഗരം ഇതുപോലെ ദൃഷ്ട നഷ്ടസ്വരൂപത്വ ദൃഷ്ട മാത്രത്തിൽ തന്നെ നഷ്ടപ്പെടുക, കാണുന്ന മാത്രയിൽ തന്നെ മറഞ്ഞു പോകും. അതാണ് ദൃഷ്ട നഷ്ടം. കണ്ടു മറയുന്നു, കണ്ടു മറയുക, ക്ഷണം കൊണ്ട് കാണാനും മറയാനും പറ്റുന്നവയാണ്. കാണുന്നതേ ഉള്ളൂ, അതിൽ കവിഞ്ഞതിന്റെ ഒരു അസ്തിത്വമില്ല. മായ ഇന്ദ്രജാലം അത് കാണുന്നതേയോ, അതിനപ്പുറം ആ വസ്തുക്കൾക്ക് അവിടെ ഒന്നും നിലനിൽപ്പില്ല. മരീച്ചുതകം മരുഭൂമിയിലെ ജലവും അതുപോലെ തന്നെ, ഗന്ധർവ നഗരവും അതുപോലെ തന്നെ. ഇതെല്ലാം എന്താണ്? ദുഷ്ട നഷ്ടസ്വരൂപത്വ അവസാനിച്ച വൃക്ഷവ അഭാവാത്മക. ഇതിനെ അന്വേഷിച്ച് ചെന്നാൽ ഇതിന്റെ അവസാനം ഇവിടെ ഇവിടെ പറഞ്ഞു ഊർധ്വമൂലം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ വാസ്തവത്തെ അന്വേഷിച്ച് ചെന്നാൽ ചെന്നെത്തിച്ചേരുന്ന ഇവിടെ ഇതിന്റെ ഊർധ്വത്തിലാണ്, ഇതിന്റെ പേരിലാണ് എത്തിച്ചേരുന്നത്. ഒരു വൃക്ഷത്തെ നമ്മൾ ബാഹ്യമായി കാണുന്നു, അതിന് കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോയാൽ അതിന്റെ ചുവട്ടിലോട്ട് മാന്തി നോക്കണം, വേരിലെത്തിച്ചേരും. അതുപോലെ ഈ വൃക്ഷത്തെ അന്വേഷിച്ചു പോയാൽ ചെന്നെത്തിച്ചേരുന്ന ഇവിടെ ആ മൂലത്തിലാണ്. ഇതിന്റെ വൃക്ഷത്തിന് കാരണമായിരിക്കുന്ന പരമാത്മാവിനാണ്. അവിടെ ചെന്നാലും ഈ വൃക്ഷം അവിടെ ഇല്ല, സംസാരം അവിടെ ഇല്ല. അതാണ് പറയുന്നത് അവസാനിച്ച വൃക്ഷവ അഭാവാത്മക. വൃക്ഷം ഇല്ലാതായിത്തീരുന്നു, ഒരിക്കൽ നശവും. അതുപോലെ ഈ പ്രപഞ്ചവും സംസാര വൃക്ഷവും അന്വേഷിച്ച് ചെന്നാൽ ഒടുവിൽ അതില്ലാതായിത്തീരുന്നു, പരമാത്മാവിൽ ഇത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അവസാനിച്ച വൃക്ഷവ അഭാവാത്മക, അഭാവസ്വരൂപത്തോടുകൂടിയതാണത് വൃക്ഷം പോലെ. അപ്പൊ വൃക്ഷവും ഈ സംസാരവും തമ്മിലുള്ള സാധർമ്മ്യത്തെ പറയുകയാണ് ഇവിടെ. കദളി സ്തംഭവും നിസ്സാരവും, കദളി സ്തംഭത്തെ പോലെ വാഴത്തട, കദളി സ്തംഭവും നിസ്സാരം, കാമ്പില്ലാത്തതാണ്, അതിന് കാമ്പില്ല, അതിനകത്തൊന്നുമില്ല, നിസ്സാരമായിരിക്കുന്നു. അനേക ശത പാഖണ്ഡ ബുദ്ധി നികൽപ്പ ആസ്പദ. ആ വൃക്ഷത്തെ കുറിച്ച് പറയുകയാണ്, അനേക ശത വികൽപ്പങ്ങൾ, ഇതിൽ പലതരത്തിലുള്ള വികല്പങ്ങൾ വരാം. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വികല്പങ്ങൾ, വിരുദ്ധ കൽപ്പനകൾ. ആർക്ക്? അനേകശത വിരുദ്ധ കൽപ്പനകൾ. ആർക്കാണ്? പാഖണ്ഡ ബുദ്ധികൾക്ക്. പാഖണ്ഡം എന്ന് പറഞ്ഞാൽ നിന്ദ്യം, നിന്ദ്യ ബുദ്ധികൾക്ക്, പ്രാകൃത ബുദ്ധികൾക്ക് അനേകശത വികല്പങ്ങൾ, അനേകായിരം കൽപ്പനകൾക്ക് അധിഷ്ഠാനമാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച്. അങ്ങനെ ചിലർ പറയുന്നു ഈ പ്രപഞ്ചം സത്യമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു സത്യമല്ല ഇത് ശൂന്യമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നത് മിഥ്യയാണെന്ന് പറയുന്നു, ചിലർ പറയുന്നത് ക്ഷണികമാണെന്ന് പറയുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വികല്പങ്ങൾക്ക്, വിരുദ്ധ കൽപ്പനകൾക്ക് ആശ്രയമായിരിക്കുന്നതാണ് തത്വ വിജിജ്ഞാസുഭി അനിർദ്ധാരിത ഇതം തത്വവും. തത്വ ജിജ്ഞാസ, ഇതിന്റെ തത്വം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അനിർദ്ധാരിത ഇതം തത്വവും, ഇതിന്റെ തത്വത്തെ നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. അതായത് ഇതിൽ എന്തെങ്കിലും തത്വം ഉള്ളതായിട്ട് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല, ഇതിലെന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. അതാണ് തത്വ വിജിജ്ഞാസുഭി. ഈ പ്രപഞ്ചത്തിന്റെ തത്വത്തെ വിജിജ്ഞാസു വിശേഷിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ നിർദ്ധാരിത ഇതം തത്വം, ഇതിന്റെ തത്വം, ഇതം തത്വം, ഇത് ഇന്നതാണ്, ഇതിന്റെ വാസ്തവം ഇന്നതാണെന്ന് നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുള്ളതാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് അനുവചനീയമായി തീരുന്നത്. പ്രപഞ്ചത്തിന്റെ സത്യത്തെ, പ്രപഞ്ചത്തിൽ സത്യത്തെ കണ്ടെത്താൻ ശ്രമിച്ചു. പ്രപഞ്ചം സത്യമാണെന്ന് സ്ഥാപിക്കാൻ വരുമ്പോട്ടാൾ അവസാനം അവൻ എത്തിച്ചേരുന്നവിടെയാണ് അനുവചനീയത്തിലായിരിക്കും. അനുവചനീയം എന്ന് പറയുന്ന തത്വത്തിൽ എത്തിച്ചേരും. ഇത് നിർവചിക്കാൻ സാധ്യമല്ല. അനേക ജന്മങ്ങൾ, അനേക ബുദ്ധികൾ ഒരുമിച്ചുകൂടി ഇതിന്റെ തത്വത്തെ നിർദ്ധാരണം ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം പ്രപഞ്ചം അനുവചനീയമായി തന്നെ നിർവചിക്കാൻ കഴിയാത്തതായി തന്നെ വിശേഷിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തത്വ വിജിജ്ഞാസുഭി അനിർദ്ധാരിത ഇതം തത്വ. ഒരിക്കലും ഇതിന്റെ തത്വത്തെ ഇതിന്നതാണ് എന്ന് നിർണ്ണയിക്കാൻ സാധ്യമല്ല. പ്രപഞ്ചത്തെ അങ്ങനെ നിർണയിക്കാൻ പോയ ഇത് പരമാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന് നിർണയത്തിലെത്താൻ സാധ്യമല്ല, ഇത് ഇല്ലാത്തതാണ് ശൂന്യമാണ് എന്നൊരു നിർണയത്തിന് എത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത് അനിർവചനീയമായി സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാതെ അനിർവചനീയമായി നിൽക്കും. അതുകൊണ്ട് ഇതിനെ പറയുന്നു അനിർദ്ധാരിത ഇദന്തത്വഹ. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം, അതാണ് സംസാരത്തിന്റെ സംസാരവൃക്ഷത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഈ സംസാരത്തിന്റെ സംസാരവൃക്ഷത്തിന്റെ ഏത് തരത്തിൽ എല്ലാം ഇതിനെ മനുഷ്യന് ചിന്തിക്കാമോ, ഈ വൃക്ഷത്തെ സംബന്ധിച്ച് ഏതെല്ലാം നിഗമനങ്ങൾ മനുഷ്യൻ എത്തിച്ചേരാം, ഏതെല്ലാം വഴിക്ക് ചിന്തിച്ചാലും എന്തെല്ലാം നിഗമനങ്ങളിൽ എത്തിച്ചേർന്നാലും ആത്യന്തികമായി അതെല്ലാം അനുവചനീയമെന്ന് പറയുന്ന ഒന്നിൽ ഒതുങ്ങിപ്പോകും. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നത്. പ്രപഞ്ചം അനുവചനീയമാണ്, സംസാരവൃക്ഷം അനുവചനീയമാണ്, സത്തെന്നോ അസത്തെന്നോ നിർണയിക്കാൻ കഴിയാത്തതാണ്, അതിന് അതിന്റെ വേരായിരിക്കുന്നത് മൂലമായിരിക്കുന്നത് അത് പരമാത്മാവാണ്. ഈ കാര്യത്തെ വ്യക്തമായി ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഊർധ്വമൂലം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അതിന് ഇത്രയും വിപുലമായൊരു വ്യാഖ്യാനം കൊടുക്കുന്നത്. അതിന്റെ അർത്ഥത്തെ നമ്മൾ വ്യക്തമായി ധരിക്കാൻ വേണ്ടിയിട്ട് അത് ഭഗവത്ഗീതയിൽ നമ്മൾ ധാരാളം എപ്പോഴും ചൊല്ലുന്നതാണ്. അതുകൊണ്ട് ഊർധ്വമൂലം എന്ന് പറയുന്നതിന്റെ അർത്ഥത്തെ നമ്മൾ വ്യക്തമായി ധരിച്ചിരിക്കേണ്ടതാണ്. തുടർന്നു വരുന്ന ഭാഗം നമ്മൾ അടുത്ത് ചർച്ച ചെയ്യും.